കൊല്ലൂർ മാലാഖയുടെ പന്തലിലെ പിശാശിനെ പോലെ തുള്ളിക്കൊണ്ട് കൊച്ചുമേറി നേർക്കു വന്നു. പാള വീശിക്കൊണ്ട് അവൾ അലറി, ഡേ കുത്തിച്ചോളെ, എവിടെയുണ്ടി നിങ്ങളോടത്തെ മിടിവയ്പ്പ്? ആ ചേളിക്കര ഞെറിയുടെ തുമ്പത്തുനിന്ന് എൻ്റെ ക്രാങ്കൾട്ടപ്പനെ അഴിച്ചവിടാൻ പറയരി. എല്ലാ പെണ്ണുങ്ങളും പാള നിലത്തിട്ടു. അവർ കൊച്ചുമേറിയുടെ പിന്നിൽ നിരന്നു. വല്ലോരുടെയും മാപ്പിളേനല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലേ അവൾക്ക്? ഇതേ ഇന്നും ഇന്നലെയും തുടങ്ങിയ കച്ചവടമല്ല, നാളെ കുറേയായി ഞങ്ങൾ കാണുന്നു. കുടുംബം കലക്കണ കുത്തിച്ചോള്. ചിന്നമ്മ വെറുങ്ങലിച്ചു നിൽക്കുകയാണ്. പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായി ഭാഗം പറയാൻ തുടങ്ങിയപ്പോൾ കൊച്ചുമേറിക്ക് ഉശിരും സങ്കടവും കൂടി. അവണേ കാടിനിയാ പിടിച്ച് മാട്ടും മാരണം ചെയ്തിട്ട് എൻ്റെ മാപ്പിളേനെയാ മയക്കെടുത്തു. തൈക്കൈവിളവി, ഐ റിപ്പീറ്റ്, തൈക്കിളവി. അയാൾക്കിപ്പോൾ എന്നെയും വേണ്ട, എൻ്റെ ക്രാങ്ങളിയും വേണ്ട. അരിശം കൊണ്ട് ടാ പോലെ ആയിപ്പോയ, ഐ റിപ്പീറ്റ്, ആയിപ്പോയ. കൊച്ചുമേറിയുടെ മുഖത്ത് നോക്കാൻ ആനയ്ക്കും പേടിയായി. കൊച്ചുമേറിയുടെ പല്ലുകൾ നീണ്ടു നീണ്ടു വരികയാണ്. ചെവി പൊങ്ങി പൊങ്ങി വരുന്നു. മൂക്ക് വീർത്ത് വീർത്ത് വരുന്നു. ആനി ചിന്നമ്മയുടെ മൂട്ടിൽ തൂങ്ങി. കൊച്ചുമേറി പിടിക്കാതിരിക്കാൻ ആനയ്ക്കങ്ങനെ പതുങ്ങാം. പാവം ചിന്നമ്മ എന്തു ചെയ്യും? പെണ്ണുങ്ങളാണെങ്കിൽ കൊച്ചുമേറിയെ എരിവ് കയറ്റിക്കൊണ്ടിരുന്നു. ഇതിനിപ്പോ വലിയ മട്ടും മാറണമൊന്നും വേണ്ടെന്റെ കൊച്ചുമറിയെ, നീ പെറ്റ് പെറ്റ് ഉണങ്ങില്ലേരി. അവളങ്ങേ പെറ്റിട്ടൂല്ല ഉണഞ്ഞിട്ടൂല്ല, ആ തെണു കാര്യം. അവള് പേര് തോണാൻ പോണോടത്തൊക്കെ അയാള് പിന്നാലെ പട്ടിയായിട്ടാ നടക്കണ്. വലിയ ആവശ്യണ്ടാ ഇനി പേര് തുടർന്നതാ? രണ്ടാളും കൂടിയിട്ട് ദേ ഇങ്ങനെ മുട്ടുരുമ്യാ നിന്നിട്ട് കുട്ടീനെ കയ്യും നീട്ടിയാ എടുക്കണ്. അപ്പൊന്നാ കാണണം രണ്ടാളുടെയും മുഖത്തെ ഒരു ചിരി, ശവിള്. ചിന്നമ്മ പാളയും കയറും താഴെ വെച്ചു. ഒന്നും മിണ്ടാതെ ആനയുടെ കയ്യും പിടിച്ച് തിരിഞ്ഞു നടന്നു ചൗരിയുടെ പറമ്പിലെ കൊളമ്പ് മാവിൻ്റെ കൊമ്പിൽ കയറിയിരിക്കുമ്പോൾ ചിന്നമ്മ പറഞ്ഞു, ആ പിശാശുക്കളാ പോയിട്ട് നമുക്ക് വെള്ളം കോരാം. കൊച്ചുമേറി എന്തുട്ടാ പറയണേ? ആനി ഒച്ചയടക്കി പിടിച്ചു ചോദിച്ചു. അവിടെ കേട്ടതൊന്നും വീട്ടിൽ പോയി പറയരുതെന്ന് ചിന്നമ്മ അവളോട് പറഞ്ഞു. വല്യമ്മയും കുഞ്ചൻ കമ്പൗണ്ടരും തമ്മിൽ സ്നേഹമാണ്, അത് കൊച്ചുമേരിക്കിഷ്ടമല്ല. അത് കൊച്ചുമേരിയുടെ കുശുമ്പല്ലേ? കുഞ്ചൻ കമ്പൗണ്ടർ വല്യമ്മയെ സ്നേഹിച്ചാൽ കൊച്ചുമേരിക്ക് എന്താ നഷ്ടം? അത് പാടില്ലെന്ന് ചിന്നമ്മ പറഞ്ഞു. കുഞ്ചൻ കമ്പൗണ്ടർ കൊച്ചുമേരിയെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ ഉമ്മ മാപ്പിളയെയും മാപ്പിള ഉമ്മയെയും മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. ആനയ്ക്ക് അതിശയം തോന്നി. വേറെ ആരോടെങ്കിലും ഉള്ളിൽ സ്നേഹം തോന്നിയാൽ കല്യാണം കഴിഞ്ഞവർ എന്തു ചെയ്യും? കൊച്ചുമേറിയെ അല്ലാതെ വേറെ ആരെയും കുഞ്ചൻ കമ്പൗണ്ടർക്ക് സ്നേഹിക്കാൻ പാടില്ലേ? ഇതങ്ങനത്തെ സ്നേഹമല്ല കടാവേ, പിന്നെ എന്തുട്ടാണ്? സ്വല്പം പെശകാണ്. പെശകാ? ആനയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊന്നും ശരിയല്ല. ആദ്യം പറയും എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കാൻ, പിന്നെ പറയും ഉമ്മ മാപ്പിളേനെയും മാപ്പിള ഉമ്മേനെയും മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന്. ആനയോട് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആന ചത്തുപോകും. സ്നേഹത്തിൽ പിശകുണ്ടാവാൻ വഴിയില്ല. സ്നേഹം വളരെ നല്ലതാണെന്നാണ് ആന വിചാരിക്കുന്നത്. കുഞ്ചൻ കമ്പൗണ്ടർ വല്യമ്മയിനെയാ സ്നേഹിച്ച എന്തുട്ടണു കുഴപ്പം? കുഞ്ചൻ കമ്പൗണ്ടർ വല്യമ്മയിനെയാ സ്നേഹിച്ച എന്തുട്ടണു കുഴപ്പം? ശിയോ ഇക്കടാവ്. അപ്പൊ കൊച്ചുമേറി എന്തുട്ടാ ചെയ്യാറി? ആനി കൂടുതൽ കുഴങ്ങി. കുഞ്ചൻ കമ്പൗണ്ടർ വല്യമ്മയെ സ്നേഹിച്ചാൽ കൊച്ചുമേറി എന്തു ചെയ്യും? ചോദ്യത്തിൽ തന്നെ തെറ്റുള്ള ഒരു കണക്ക് പോലെ ഉത്തരം കിട്ടാതെ ആനി വലഞ്ഞു. ചൗരിയുടെ പറമ്പിലെ കൊളമ്പ് മാവിൻ്റെ കൊമ്പത്തിരുന്നാണ് ആനി ചിന്നമ്മയുടെ കയ്യിലടിച്ച് സത്യം ചെയ്തത്. അപ്പോൾ ചിന്നമ്മയുടെ മുഖം പച്ച ഇലകളുടെ നടുവിലായിരുന്നു. കൊച്ചുമേറിയോ പെണ്ണുങ്ങളോ പറഞ്ഞതൊന്നും വീട്ടിൽ പറയില്ലെന്ന് ആനി സത്യം ചെയ്തു. വല്യമ്മയുടെ സ്നേഹത്തെപ്പറ്റിയുള്ള സംശയങ്ങളൊന്നും കുട്ടിപ്പാപ്പനോട് ചോദിക്കില്ലെന്നും സത്യം ചെയ്തു. ഉച്ചതിരിഞ്ഞ് കുഞ്ചൻ കമ്പൗണ്ടറുടെ ശവം പോലീസുകാർ വന്നു കൊണ്ടുപോയി. ഇടിവണ്ടിയിലാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് പോകുമ്പോൾ കൊച്ചുമേറിയും മക്കളും കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി. കുഞ്ചൻ കമ്പൗണ്ടറെ കീറി മുറിച്ച് തുണ്ടുതുണ്ടാക്കാനാണത്രേ കൊണ്ടുപോകുന്നത്. ആനയ്ക്ക് ഇടിവണ്ടി കണ്ടാൽ പേടിയാണ്. ദൂരെ നിന്നാണ് അവൾ അതൊക്കെ കണ്ടത്. ആരെങ്കിലും വല്യമ്മയുടെ കാര്യം പറയുമെന്ന പേടിയും അവൾക്കുണ്ടായിരുന്നു. എന്നിട്ടും ഇടയ്ക്കിടെ കുഞ്ചൻ കമ്പൗണ്ടറുടെ വീട്ടിൽ പോയി നോക്കാതിരിക്കാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല. കൊച്ചുമേറി ബോധം കെട്ട് കിടക്കുകയാണ്. എൽസി കമിഴ്ന്നു കിടക്കുന്നു. മറ്റു കുട്ടികളൊക്കെ തേങ്ങി കരഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ചുറ്റുമിരിക്കുന്നു. ചുവപ്പും വെള്ളയും മരുന്നുകൾ കലക്കി വെച്ചിട്ടുള്ള വലിയ ചില്ലുകുപ്പികൾ, ചെറിയ ചെറിയ കുപ്പികളിൽ പലതരം ഗുളികകൾ, പൊടികൾ, മരുന്നിൻ്റെ കടും മണമുള്ള കുഞ്ചൻ കമ്പൗണ്ടറുടെ ചായ്പ്. ജനാലയിലൂടെ ആന അതും നോക്കി നിന്നു. ഇപ്പോൾ കുഞ്ചൻ കമ്പൗണ്ടർ തൂങ്ങിക്കിടന്ന ആടുകയല്ല. മോളൊക്കെ എന്തോട്ടാണ് കേട്? വയറിളക്ക, ചൊമ്മ്യ, ചൊറിയ, പന്നിയ? കുഞ്ചൻ കമ്പൗണ്ടർ ഗോഷ്ഠി കാട്ടി ചോദിക്കുന്നു. പന്നി. തല താഴ്ത്തി നിന്ന് ആനി പതുക്കെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞതും അവൾക്ക് സങ്കടം വന്നു. അവൾ വീട്ടിലേക്ക് ഓടിപ്പോയി. ഇത്രയധികം നേരം ഒരാൾക്ക് തവളക്കൂറിട്ട് കിടക്കാൻ കഴിയുമോ? കുഞ്ചൻ കമ്പൗണ്ടർ തൂങ്ങി മരിച്ച വിവരം കേട്ടപ്പോൾ മുതൽ വല്യമായി ഈ കിടപ്പാണ്. വല്യമായി അങ്ങനെയാണ്. തലവേദന വന്നാലും മനോവിഷമം വന്നാലും തവളക്കൂറിട്ട് കിടക്കും. ഈയിടെ വല്യമായിക്കെന്നും മനോവിഷമമാണ്. വല്യമായുടെ മുഖത്ത് ഒരു കരുവാളിപ്പ് പരന്നിരിക്കുന്നു. കണ്ണിന് താഴെ നിന്ന് കറുത്ത കുത്തുകൾ താഴേക്ക് പടരുന്നു. കരിമങ്ങലാണ്, കരിമങ്ങലം കഷ്ടകാലത്തിൻ്റെ ലക്ഷണമാണെന്ന്. വെറുതെയല്ല, ആളക്കാരെ കൊണ്ട് ഓരോ നോക്കിയാ പറയിപ്പിക്കണേ, അമ്മ പറഞ്ഞു. നോക്കി നിൽക്കുമ്പോൾ പടരും കരിമണ്ഡലം. കരിമങ്ങലം കാരണമാണ് വല്യമ്മായിക്ക് ആദ്യമായി ഒരു കൈപ്പിഴ പറ്റിയതും. കിഴക്കേ അങ്ങാടിയിലെ ഒരു വീട്ടിൽ പേര് തൊടാൻ പോയിട്ടാണ് വല്യമ്മായിക്ക് കൈപ്പിഴ പറ്റിയത്. കടിഞ്ഞിപ്പേറായിരുന്നു. വയറുമേൽ കൈവച്ചതും വല്യമ്മായി പറഞ്ഞു, കുട്ടി വെലങ്ങടിച്ചട്ടണ് കിടക്കണേ, ആരെങ്കിലും പോയി കുഞ്ചൻ കമ്പൗണ്ടറെ വിളിച്ചിണ്ട് വാ. കുഞ്ചൻ കമ്പൗണ്ടർ വന്നു. വയറിന്മേൽ കൈവച്ചു, മുഖം ചുളിഞ്ഞു. വല്യമ്മായിയും കുഞ്ചൻ കമ്പൗണ്ടറും മുറ്റത്തിറങ്ങി നിന്ന് കുറേ നേരം സംസാരിച്ചു. അകത്ത് വയറ്റു കണ്ണി പിടയുന്നു. തന്നെ പെറാൻ വിഷമേണ്, ആശുപത്രിയിലേക്കാ കൊണ്ടക്കോട്ടെ, കുഞ്ചൻ കമ്പൗണ്ടർ പറഞ്ഞു. വല്യമ്മായി ആലോചിച്ചു. ആ വീട്ടിൽ ഒരു മണി അരിയില്ല, ഒരു കൊള്ളി വിറകില്ല, ഒരണ എടുക്കാനില്ല, വൃത്തിയുള്ള ഒരു പഴന്തുണിയില്ല. പെറുന്ന പെണ്ണിൻ്റെ അമ്മ ഒരു മുക്കിലിരുന്ന് കരയുകയാണ്. പിന്നെ അവിടെ കണ്ടത് കുറേ കുട്ടികളെയും അയൽ വീട്ടിലെ വയസ്സത്തികളെയുമാണ്. അയൽ വീട്ടിലെ വയസ്സത്തി കൊണ്ടുവന്ന ചൂടുള്ള കഞ്ഞിവെള്ളമാണ് പേറ്റുനോവെടുക്കുന്നവൾ കുടിക്കുന്നത്. കുറച്ചും കൂടിയാ നോക്കാം, 300 കോടം പൊട്ടിയിട്ടില്ലല്ലോ. 300 കോടം പൊട്ടനോടുകൂടി ചിലപ്പോൾ കുട്ടീരെ തല താഴ്ത്തിക്കാ തിരിഞ്ഞു വന്നാലോ. വയസ്സത്തികളും അത് ശരിവെച്ചു. ഐ റിപ്പീറ്റ്, വയസ്സത്തികളും അത് ശരിവെച്ചു. അത് അതിൻ്റെ നേരാകുമ്പോഴൊക്കെ അത് അതിൻ്റെ വഴിക്കാ വന്നോളും, വയസ്സത്തികൾ പറഞ്ഞു. വല്യമ്മായി കാത്തു. കുഞ്ചൻ കമ്പൗണ്ടർ പറഞ്ഞത് കേൾക്കാതിരുന്നതാണ് വല്യമ്മായിക്ക് പറ്റിയ പിശക്. കഷ്ടകാലത്തിനാണ് വല്യമ്മായി പറഞ്ഞത്, കുറച്ചും കൂടിയാ നോക്കാം. അപ്പോൾ വല്യമ്മായുടെ മുഖത്തെ കരിമങ്ങലങ്ങൾ തിളങ്ങുകയായിരുന്നു. വല്യമ്മായി കാത്തിരുന്നു. 300 കുടം പൊട്ടിയിട്ടും കുട്ടിയുടെ തല തിരിഞ്ഞു വന്നില്ല. വയറ്റുകണ്ണി മരണപരാക്രമം കാട്ടിത്തുടങ്ങി. വല്യമ്മായി അവളുടെ വയറ്റത്ത് ചെവി വെച്ചു നോക്കി. കുട്ടിയുടെ അനക്കം കുറഞ്ഞോ? നെഞ്ചിടുപ്പ് താഴുകയാണോ? വല്യമ്മായുടെ മുഖത്തെ പരിഭ്രമം കണ്ടതോടെ വീട്ടുകാർ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കുഞ്ചൻ കമ്പൗണ്ടർ ഗോസായിക്കുന്നത്തേക്ക് ആളെ പറഞ്ഞു വിട്ടു. ഗോസായിക്കുന്നത്ത് ഇപ്പോൾ ഒരു ഡോക്ടറുണ്ട്, കുരിയപ്പൻ ഡോക്ടർ. ഗോസായിക്കുന്നിൻ്റെ നെറുകയിൽ വലിയൊരു ബംഗ്ലാവ് വെച്ച് താമസിക്കുകയാണ്. വല്യമ്മായെ കണ്ടതും കുരിയപ്പൻ ഡോക്ടർക്ക് ദേഷ്യം വന്നു. ചാടിക്കടിക്കുന്നത് പോലെയാണ് കുരിയപ്പൻ ഡോക്ടർ വർത്തമാനം പറയുക. നിങ്ങളാരാ? മിഡ്വൈഫാണോ? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എവിടെ സർട്ടിഫിക്കറ്റ് എടുക്ക്? കുരിയപ്പൻ ഡോക്ടർ വല്യമ്മായിയോട് പറഞ്ഞു. വല്യമ്മായിക്ക് പേടിയായി. വല്യമ്മായിക്ക് എന്ത് സർട്ടിഫിക്കറ്റാണുള്ളത്? കുരിയപ്പൻ ഡോക്ടർ വയറ്റുകണ്ണിയെ പരിശോധിച്ചു. കത്തി വെക്കേണ്ട കേസാണ്. എന്ത് കണ്ടിട്ടാണ് നിങ്ങളിത് ഇവിടെ വെച്ച് കളിപ്പിച്ചത്? നിങ്ങളൊക്കെ കൊണ്ട് പറ്റാത്ത കാര്യം നിങ്ങൾ എന്ത് ധൈര്യത്തിൽ വെച്ച് താമസിപ്പിക്കണതെന്ന്? ആളുകളെ കൊല്ലാൻ നടക്കണ്, ചത്തു കൊഴിയുമ്പോൾ കൈമലർത്തിയാൽ മതിയല്ലോ. അല്ലേ, നിങ്ങൾക്കെന്തെങ്കിലും വിവരമുണ്ടോ? ഇത്രയധികം ഇത്രയധികം പഠിച്ച ഡോക്ടർമാർക്ക് ആസ്പത്രി നോക്കി അവിടെ തമാശ കാട്ടാനിരിക്കുകയാണെന്നാ നിങ്ങളുടെ വിചാരം? ദേ കുട്ടി വയറ്റിൽ കിടന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഐ റിപ്പീറ്റ്, ദേ കുട്ടി വയറ്റിൽ കിടന്ന് കഴിഞ്ഞിരിക്കണ്. അറിയോ നിങ്ങൾക്ക്? കുട്ടിയുടെ മരണത്തിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ കിടന്ന് തല കുത്തി മറിഞ്ഞാലും ഈ പെണ്ണ് തന്നെ പെറാൻ പോണില്ല. ഇവളുടെ ജീവനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജയിലിൻ്റെ അഴി എണ്ണും, മനസ്സിലായോ? വല്യമ്മായി വിളറി വെളുത്ത് ചുമരും ചാരി നിന്നു. കുഞ്ചൻ കമ്പൗണ്ടർ ആരും കാണാതെ വല്യമ്മായുടെ കൈ പിടിച്ചമർത്തി ആശ്വസിപ്പിച്ചു. കുരിയപ്പൻ ഡോക്ടർ കുഞ്ചൻ കമ്പൗണ്ടറുടെ നേർക്ക് കുരച്ചു. താൻ ആരാണ്ടോ? ഡോക്ടറുടെ വേഷം കെട്ടി കോക്കാഞ്ചിറയിൽ ചികിത്സ നടത്തുന്നത് താനാണല്ലേ? ആസ്പത്രിയിൽ നിന്ന് തോന്നിയ മരുന്നും ഗുളികയും കട്ടുകൊണ്ട് വരിക, വിക്ക, തോന്നിയോണുള്ള ചികിത്സ നടത്ത. ഇതല്ലേ തൻ്റെ പണി? കുറെ നാളെ ഞാൻ തന്നെ പിടിക്കണമെന്ന് വിചാരിക്കണു. താനും ഈ സ്ത്രീയും കൂടിയിട്ടാണ് ഇവിടുത്തെ പ്രസവ കേസുകൾ നടത്തണേന്ന് കേട്ടൂലോ. തൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കണുണ്ട്. നോക്കിക്കോ, വിവരമില്ലാത്ത പാവങ്ങളെ പറ്റിക്കാൻ നടക്കണ തെണ്ടികൾ. കുരിയപ്പൻ ഡോക്ടർക്ക് കൈ കഴുകാൻ ആ വീട്ടിൽ സോപ്പുണ്ടായിരുന്നില്ല. ദേഷ്യം കൊണ്ട് ചുവന്ന് കൈ കഴുകാതെ തന്നെ കുരിയപ്പൻ ഡോക്ടർ ഇറങ്ങി. മുറ്റത്ത് കൂടി നിൽക്കുന്ന കിഴക്കേ അങ്ങാടിക്കാരോട് അയാൾ പറഞ്ഞു, ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചിട്ട് വയറ്റി കിടന്ന് കുട്ടി മരിക്കാന്ന് വെച്ചാൽ കഷ്ടാണ്. ഇനി തള്ളേനെ രക്ഷിക്കണമെങ്കിൽ ആസ്പത്രിയിലേക്ക് വേഗം കൊണ്ടുവന്നോ. കുരിയപ്പൻ ഡോക്ടർ പോയി. ആളുകൾ ഇളകി. കിഴക്കേ അങ്ങാടിയിലെ തണ്ടും തടിയുമുള്ള ചെറുപ്പക്കാർ കുഞ്ചൻ കമ്പൗണ്ടറേയും വല്യമ്മയെയും തല്ലാൻ ചെന്നു. കുഞ്ചൻ കമ്പൗണ്ടർ ആകെ പൊതിഞ്ഞു നിന്ന് വല്യമ്മയുടെ മേൽ ആരുടെയും കൈ വീഴാതെ നോക്കി. ഉന്തും തള്ളുമായി. കുഞ്ചൻ കമ്പൗണ്ടർ അലറി, കുഞ്ഞിലേക്ക് വിവരമില്ലാന്ന് ആരണ്ടാ പറഞ്ഞേ? ആ കയ്യിക്കോടെ പെറ്റിയണ മക്കളണ്ടാ നിങ്ങളൊക്കെ? ധൈര്യണ്ടെങ്കിയെ തല്ലിക്കടാ, തള്ളെ തല്ലിയോളെ. വല്യമ്മയുടെ കൈ പിടിച്ചു വലിച്ച് ചെറുപ്പക്കാരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു കുഞ്ചൻ കമ്പൗണ്ടർ. കുരിയപ്പൻ ഡോക്ടർ ഇന്നലെ വന്നതാ, അതിൻ്റെ മുമ്പൊന്നും കോക്കാഞ്ചാരലെ പേരും പെറുപ്പും ഉണ്ടായിട്ടില്ലേ? നിങ്ങളെയും നിങ്ങളുടെ അപ്പന്മാരെയും പെറ്റട്ടതേ. ദേ ഈ പഴയ കയ്യിലിക്കണട്ടാ, അത് മറക്കണ്ട. ശരിയാണ് കുഞ്ചൻ കമ്പൗണ്ടർ പറഞ്ഞത്. ചില സ്ത്രീകൾ വല്യമ്മയെ സമാധാനിപ്പിച്ചു. ഒരു കയ്യപതൊക്കെ ആരിക്കും പറ്റും, അതിനിപ്പോൾ ചാവാൻ പറ്റുമോ? വല്യമ്മയെ കുനിച്ചു മുഖം നിവർത്തിയപ്പോൾ കുഞ്ചൻ കമ്പൗണ്ടർ അമ്പരന്നു. കരിമംഗലം മുഖമാകെ പടർന്ന് വല്യമ്മയി ആകെ കരിവാളിച്ചു പോയിരിക്കുന്നു. വ്യസനിക്കണ്ട, എന്തുട്ടാണ് വ്യസനിക്കണേ? കുഞ്ചൻ കമ്പൗണ്ടർ ആശ്വസിപ്പിച്ചു. വല്യമ്മയും കുഞ്ചൻ കമ്പൗണ്ടറും